വെൽക്കം ബാക്ക് ടു ബി പോസിറ്റീവ് മലയാളം പോഡ്കാസ്റ്റ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹോസ്റ്റ് വിവേക്. മലൈക്കോട്ടെ വാലിബൻ ഫസ്റ്റ് ഡേ കണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള എൻ്റെ ഒപ്പീനിയനാണ് ഈ എപ്പിസോഡ്. ഞാൻ സിനിമ കണ്ടോട്ട് വന്നപ്പോൾ തന്നെ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്ത പോലെ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടാവുന്നൊരു സിനിമയല്ല. എനിക്ക് ഇത് വർക്കായി, എനിക്കിഷ്ടപ്പെട്ടു. ഒരു LJP പടം, ലിജോ ജോസിൻ്റെ ഒരു പടം, LJP പടം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാം. അല്ലാണ്ട് തന്നെ മാസക്കുള്ളൊരു സിനിമയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ സിനിമ നിങ്ങൾക്ക് പറ്റത്തില്ല. നിങ്ങൾക്ക് ലാഗൊക്കെ ഫീൽ ചെയ്തേക്കാം. ആദ്യം സിനിമയുടെ ക്യാമറയെക്കുറിച്ച് പറയാം. എടുത്തു പറയേണ്ട കാര്യമാണ്, ഞാൻ മലയാളത്തിൽ വേറൊരു സിനിമയിലും കണ്ടിട്ടില്ല ഇത്രയും ക്ലാരിറ്റിയിൽ, ഇത്രയും ഡെപ്തായിട്ടുള്ള, ഇത്രയും ഫിനിഷുള്ള നൈറ്റ് ഷോട്ട്സ്. അത് പറഞ്ഞേ പറ്റൂ. അതും വൈഡ് ആംഗിളും ഷോർട്ട് ആംഗിളും ഒക്കെ ഉണ്ട്. അത് നല്ല ഡെപ്തായിട്ട്, നമ്മൾ സാധാരണ നട്ടുച്ചയ്ക്ക് ഷൂട്ട് ചെയ്തിട്ട് നീലടിച്ച് കയറ്റുന്ന പരിപാടിയല്ല. ഇത് എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ആ തിയേറ്ററിൽ നമ്മൾ കാണുമ്പോൾ ഡേ ആൻഡ് നൈറ്റ് ഷോട്ട്സ് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. അത് നൈറ്റാണ്, ആ ഡേ ആണെന്ന് ആ ഒരു ഡെപ്ത് ഉണ്ട്. അത് ഫീൽ ചെയ്യണം, അത് ഫീൽ ചെയ്യും, നമ്മൾക്ക് ഫീൽ ചെയ്യും. ആ ഒരു രീതിയിൽ എടുത്തിരിക്കുന്ന നല്ല രസമുണ്ട്. പ്രത്യേകിച്ച് മൂണിൻ്റെ ഷോട്ട്സും അതുപോലെ പുല്ലിൻ്റെയൊക്കെ ചെറിയ ചെറിയ ഷോട്ട്സും, ആ ഒരു ഡെപ്ത് എടുത്ത് പറയാൻ പറ്റണം, എടുത്തറിയുന്നുണ്ട്. ഷോർട്സുകളെല്ലാം മനോഹരമാണ്, അതിമനോഹരം എന്ന് തന്നെ പറയാം. വൈഡ് ആംഗിൾ ഷോർട്സ് ആണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. നൻപകൽ നേരത്തെ മയക്കത്തിലും സെയിം രീതിയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. പിന്നെ ഇതിൻ്റെ തിരക്കഥയും ലിജോ ജോസ് തന്നെയാണ്. LJP ഒരു മാജിക്കൽ യൂണിവേഴ്സ് എന്നേ ഞാൻ പറയത്തുള്ളതിൽ. LJP ഒരു ബ്രില്യൻസിനകത്തുണ്ട്. അതായത് ഈ സിനിമ നടക്കുന്ന സ്ഥലം എവിടെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇതൊരു ഫാൻറ്റസി വേൾഡാണെന്ന് ഞാൻ പറയില്ല. നമ്മൾ പലരും വിചാരിച്ചത് ഇതൊരു ഫാൻറ്റസി സിനിമ എന്നാണ്. പക്ഷേ ഞാൻ പറയും ഇതൊരു ഫിക്ഷണൽ സിനിമയാണ്, ഫിക്ഷണൽ വേൾഡാണ്. അതായത് ഇവർ സംസാരിക്കുന്നത് തമിഴും മലയാളവും കൂടെ ചേർന്നൊരു ഭാഷയാണ്. പക്ഷേ ഇവർ സംസാരിക്കുന്ന ഭാഷയും ഇവർ ജീവിക്കുന്ന സാഹചര്യവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതായത് ജിയോഗ്രഫിക്കൽ ലൊക്കേഷനായിട്ട് ഒരു ബന്ധവുമില്ല. അതുപോലെ ഹിസ്റ്ററിയായിട്ട് ഒരു റെഫറൻസ് വരുന്നത് പറങ്കികൾ അല്ലെങ്കിൽ പോർച്ചുഗീസുകാരുമായിട്ട്, പോർച്ചുഗീസുകാരവിടെ ഉണ്ട് എന്നുള്ളത് മാത്രമാണ്. സോ ഇതൊരു പക്ക ഒരു ഫിക്ഷണൽ സ്റ്റോറി, ഫിക്ഷണൽ വേൾഡാണ്. LJP മറ്റ് സിനിമകൾ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ പരിപാടികളും, എല്ലാ രീതികളും, അദ്ദേഹത്തിൻ്റെ എല്ലാ അപ്രോച്ചുകളും ഈ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് ലാലേട്ടൻ്റെയൊക്കെ വരികയാണെങ്കിൽ, ലാലേട്ടൻ പൊളിച്ചു. പൊളിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അഭിനയം കൊണ്ടല്ല, കാരണം അദ്ദേഹത്തിന് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റോള് മാത്രമാണിത്. വാലിബൻ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന് വളരെ സിമ്പിളായിട്ട് ചെയ്തു പോകുന്നത് അത് കാണുമ്പോൾ മനസ്സിലാവും. അദ്ദേഹത്തിന് എഫോർട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തെ പോലെ ടാലൻറ്റഡ് ആക്ടറിന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന റോളാണത് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷേ എടുത്ത് പറയേണ്ടത് അദ്ദേഹം ഇതിനു വേണ്ടിയിട്ട് എടുത്ത എഫോർട്ടാണ്. അതായത് ഫൈറ്റ് സീൻസിൽ വാളും കുന്തവും ഒക്കെ എടുത്തുള്ള ഫൈറ്റൊക്കെ ഉണ്ട്. ഈ ഒരു പ്രായത്തിൽ അദ്ദേഹം ചെയ്യുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹം വളരെ കൃത്യമായി അത് ചെയ്തിട്ടുണ്ട്. നമ്മൾ അത്ഭുതപ്പെടുത്തുന്നുണ്ട് ആ സീനുകൾ, നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു ലാലേട്ടൻ. പിന്നെ മറ്റ് കാസ്റ്റിലേക്ക് വരികയാണെങ്കിൽ ഹരീഷ് പേരാടിയാണ് ലാലേട്ടൻ്റെ അച്ഛനായിട്ട് വരുന്നത്. പുള്ളി ആസ് യൂഷ്വൽ അറിയാലോ, പുള്ളിയുടെ രീതി അറിയാലോ. പുള്ളി അദ്ദേഹത്തിൻ്റെ ഒരു തനതായ ശൈലി തന്നെ അഭിനയിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ലാലേട്ടൻ്റെ അനിയനായിട്ട് വരുന്നത്, ആളുടെ പേര് എനിക്കറിയത്തില്ല. ആളും നല്ല രീതിയായിരുന്നു, കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സിങ്കായി പോയിട്ടുണ്ട്. വന്നവരും നിന്നവരും കണ്ടവരും എല്ലാം ഈ സിനിമയിൽ നന്നായിട്ടുണ്ടായിരുന്നു. ലിജോ വളരെ കൃത്യമായിട്ടാണ് ചൂസ് ചെയ്തത്. പിന്നെ അതിനകത്ത് വില്ലൻ, ആളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, പക്ഷേ കിടിലമാണ്, ഒരു സൈക്കോ വില്ലനാണ്. പക്ഷേ കിടിലം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത് പറയേണ്ടത് കോസ്റ്റ്യൂംസാണ്. ആ ഒരു കാലഘട്ടത്തെ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യുന്ന കോസ്റ്റ്യൂംസ് ഈ സിനിമ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം കുറച്ച് മുമ്പ് കാലത്ത് ഇറങ്ങിയ പല പീരീഡ് ഡ്രാമ സിനിമകളിലും കോസ്റ്റ്യൂംസിൻ്റെ പുറത്ത് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിവിടെ ഇല്ല, കോസ്റ്റ്യൂംസൊക്കെ കുറേയൊക്കെ അവർ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ വീണ്ടും പറയുന്നു, ഒരു LJP പടം കാണുന്ന രീതിയിൽ അങ്ങനെ കണ്ടാൽ മാത്രം നിങ്ങൾ വന്നാൽ മതി, അതിനുവേണ്ടി മാത്രം നിങ്ങൾ ഈ പടത്തിന് ടിക്കറ്റ് എടുത്താൽ മതി, അതല്ലെങ്കിൽ നിങ്ങൾക്ക് OTT കാണാം. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് LJPയോട് തന്നെയാണ്. നമ്മൾ സിനിമ ഇറങ്ങുന്നതിൻ്റെ തലേന്ന് ഇന്നലെ ഇറങ്ങിയ ഒരു പോസ്റ്റർ, നാളെ മുതൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്ററുണ്ട്. അതിൽ ലാലേട്ടൻ എന്തോ ഒരു സാധനത്തിനകത്ത് കയറി നിൽക്കുന്ന ഒരു പോസ്റ്ററുണ്ട്. അത് ഞാനിവിടെ റിലീവ് ചെയ്യാണ്. അതൊരു ഗണ്ണാണ്, ഒരു വലിയ പീരങ്കി പോലത്തെ ഒരു കണ്ണ്. അങ്ങനെ ഒരു കണ്ണ് ചരിത്രത്തിൽ തന്നെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു കണ്ണിനകത്തേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ലായിരുന്നു എന്ന് തോന്നി. പിന്നെ ഈ പടത്തിൽ ലാലേട്ടൻ്റെ മാ സീനുകളൊന്നുമില്ല. ഓക്കെ, ലാലേട്ടൻ വരുന്നതും നിൽക്കുന്നതും എല്ലാം ആ ഒരു ക്യാരക്ടറായിട്ടാണ്. ഈ ആ ഒരു ക്യാരക്ടറിന് അങ്ങനെ മാസില്ല. ഇതൊരു LGBT പടമാണ് എന്നുള്ളത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ കാണുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ സിനിമ നമുക്ക് ഇഷ്ടപ്പെടുള്ളൂ. ഈ സിനിമ നല്ല രീതിയിൽ കണക്റ്റ് ആവും. പക്ഷേ നിങ്ങൾ ലാലേട്ടൻ്റെ ഒരു ഫൈറ്റും ആക്ഷനും മാസും ഒക്കെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെയാണ് നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആവാൻ പോകുന്നത്. പിന്നെ ഈ സിനിമയുടെ ഗാനങ്ങളെല്ലാം ഗാനങ്ങളുടെ വരികൾ ഉൾപ്പെടെ സിനിമയുടെ ആ ഒരു സാഹചര്യമായിട്ട് ഒത്തുപോകുന്നുണ്ട്. അത് കറക്റ്റായിട്ട് കൺവേ ചെയ്ത് പോകുന്നുണ്ട്. അത് നന്നായിട്ടുണ്ട്. പിന്നെ നായകന്മാരായിട്ട് വന്ന രണ്ടുപേരും പേരെനിക്കറിയാൻ പാടില്ല, രണ്ടുപേരും അടിപൊളിയായിട്ടുണ്ട്. കുഴപ്പമില്ല അവർക്ക്. പക്ഷേ പെർഫോം ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചാൽ പെർഫോം ചെയ്യാനുണ്ട്. എന്നാൽ സിനിമയിലെല്ലാവരും ഒരുപോലെയാണ്, കാരണം ആ സിനിമയുടെ ഒരു പോക്കങ്ങനെയാണ്. ഓക്കെ, അത് വളരെ ക്ലിയറാണ്. പിന്നെ ഒരു സ്പോയിലറുണ്ട്, നിങ്ങൾ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ഈ സ്പോയിലർ ഒന്ന് സ്കിപ്പ് ചെയ്യാം. സിനിമയ്ക്ക് രണ്ടാം ഭാഗമുണ്ട്. രണ്ടാം ഭാഗം നമ്മൾ പറയുന്ന പോലെ തന്നെ, നമ്മൾ കരുതിയ പോലെ തന്നെ ഫാൻറ്റസിയാണ്. അത് ഞാൻ കാത്തിരിക്കുകയാണ് കേട്ടോ, അത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ അവസാനമായിട്ട് പറയാനുള്ളത് ടിനുവിനോട്, ടിനു പപ്പച്ചിനോടാണ്. അങ്ങേരോട് വന്നിരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സിനിമയിൽ ലാലേട്ടം വരുമ്പോൾ തിയേറ്റർ കുലുങ്ങുമെന്നൊക്കെ. എവിടെയാണ് തിയേറ്റർ കുലുങ്ങിയെന്ന് എനിക്കറിയാൻ പാടില്ല. എന്താണ് കുലുങ്ങിയെന്നും എനിക്കറിയാൻ പാടില്ല. ടിനു പപ്പച്ചനെ പോലുള്ള ഒരു സംവിധായകൻ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ഫാൻസിന് ഒരുപാട് ആവേശമാണ്. അപ്പോൾ ഭയങ്കര സംഭവമായിരിക്കും, ലാലേട്ടൻ്റെ ഇൻട്രോ ഒക്കെ അടിപൊളിയായിരിക്കും എന്നൊക്കെ നമ്മൾ ഭയങ്കര വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒന്നുമില്ല ഈ സിനിമയിൽ. ഓക്കെ, അപ്പോൾ അവരോട് ടിനു പപ്പച്ചനോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ പോലുള്ള ഒരാളിങ്ങനെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് വരും. ഇങ്ങനൊരു പടത്തിന് അത് കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. ഇതൊരു LGBT പടം എന്നുള്ള രീതിയിൽ തന്നെ വന്നാൽ മതിയായിരുന്നു. നിങ്ങളത് പറഞ്ഞത് നമ്മൾ പ്രതീക്ഷിച്ചു. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യം പ്രതീക്ഷിക്കും. സോ നമുക്ക് മുൻകാല അനുഭവങ്ങളുണ്ടല്ലോ, ഓഡിയൻ ഉൾപ്പെടെയുള്ള അനുഭവങ്ങളുള്ളത് കൊണ്ട് അത്ര ഹൈപ്പുകൾ കൊടുക്കുന്നത് ശരിയല്ല. അതർവൈസ് ഈസ് എ ഗുഡ് വാച്ച്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെയാണ് എൻ്റെ അഭിപ്രായം. ഈ ഒരു പടം അടിപൊളിയാണ്. തിയേറ്ററിൽ കാണേണ്ട പടമാണ്. നിങ്ങൾക്ക് ശബ്ദവും കാര്യങ്ങളും ആ ഒരു എഫക്റ്റും ആ പറഞ്ഞ ക്യാമറയും ഒക്കെ നിങ്ങൾ ആസ്വദിക്കുക. പക്ഷേ അത് LGBT പടമാണ്, ലിജോയുടെ പടമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം പോവുക. ലിജോയുടെ പടങ്ങൾ അല്ല നിങ്ങൾ ലാലേട്ടൻ പടമാണ് കാണാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ സിനിമ സ്കിപ്പ് ചെയ്യുക. അപ്പോൾ നാളെ റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് സ്റ്റുഡിയോ അവധിയാണ്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് വീട്ടിൽ നിന്നാണ് ഈ എപ്പിസോഡ് റെക്കോർഡ് ചെയ്യുന്നത്. ചില അപശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. ഈ എപ്പിസോഡിനെ കുറിച്ച് നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. താഴെ സ്പോട്ടിഫൈയിൽ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം, അതല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ട്വിറ്ററിലോ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാം. അപ്പോൾ അടുത്ത എപ്പിസോഡ് കേട്ടുമുട്ടാം എൻ്റെ പ്രതീക്ഷയോടെ. ദിസ് ഈസ് യുവർ ഹോസ്റ്റ് വിവേക് സൈനിങ് ഔട്ട്. ബൈ ബൈ.